2020 നവംബർ 2 തിങ്കളാഴ്ച കേരള കോമതി ഈ പേപ്പറിന്റെ 2 പേജിൽ നിന്ന് പാവങ്ങളുടെ പടത്തലവൻ ഡോക്ടർ പി പൽപുവിന്റെ 157-ാമത് ജന്മദിനത്തിൽ നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ എഴുതിയ ലേഖനം. ആധുനിക കേരളത്തിന്റെ ശില്പിയായി അറിയപ്പെടേണ്ട മഹാമനുഷ്യനാണ് ഡോക്ടർ പി പൽപു. അറിഞ്ഞോ അറിയാതെയോ അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് നൽകുന്നതിൽ ചരിത്രകാരന്മാർ മുഖം തിരിച്ചു നിന്നു. ജീവിതത്തിലുടനീളം അസാധാരണമായ തന്റെ ഇടവും ദീനാനുകമ്പയും കാഴ്ചവെച്ച ഈ മനുഷ്യസ്നേഹിയുടെ ജീവിതം കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേപ്പിന്റെ കഥ കൂടിയാണ്. തിരുവനന്തപുരത്ത് പേട്ടയിൽ തച്ചക്കുടി പപ്പുവിന്റെയും മാതപ്പെരുമാളിന്റെയും 7 മക്കളിൽ 3-ാമനായി പൽപു ജനിച്ചു. 1863 നവംബർ 2 ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലും മക്കളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ പപ്പു ശ്രദ്ധിച്ചിരുന്നു. മൂത്ത മകൻ വേലായുധൻ BA പാസായി. തിരുവിതാംകൂറിൽ 7 BA-ക്കാർ മാത്രമുണ്ടായിരുന്ന കാലമാണ്. ഇളയവനായ പൽപു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഫെർണാണ്ടസ് എന്ന അധ്യാപകരിൽ നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചത്. പഠനത്തിന് സമർത്ഥനായ പൽപുവിന് ഫീസ് ഇളവ് അനുവദിച്ചതിനു പുറമെ ഭക്ഷണവും നൽകി ഗുരുനാഥൻ. ഹൈസ്കൂൾ പഠനത്തിന് ആവശ്യമായ പണം ട്യൂഷൻ എടുത്താണ് പൽപു സുരുക്കൂട്ടിയിരുന്നത്. 1884 പരീക്ഷയ്ക്ക് 5 രൂപ ഫീസ് അടച്ച് പൽപു അപേക്ഷിച്ചു. പരീക്ഷയിൽ 10 പേരിൽ 2-ാം റാങ്ക് പൽപുവിനായിരുന്നു. ഇഴവനായതിനാൽ പ്രവേശനം ലഭിച്ചില്ല. ഡോക്ടറാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ പൽപു മദുരാശിയിലേക്ക് വണ്ടി കയറി. ജ്യേഷ്ഠൻ വേലായുധൻ അവിടെ ബ്രിട്ടീഷ് സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടെ മദ്രാസ് മെഡിക്കൽ കോളേജിൽ LMS കോഴ്സിന് അഡ്മിഷൻ കിട്ടി. പലർക്കും മുന്നിലും കൈനീട്ടിയാണ് പൽപു കോളേജിലെ ഫീസ് അടച്ചത്. ഒരിക്കൽ രാജാ സർ ടി മാധവ റാവു 50 രൂപ നൽകി. പിതാവിന്റെ അക്കാലത്തെ ജീവിതത്തെക്കുറിച്ച് മൂത്ത പുത്രൻ ഗംഗാധരൻ എഴുതിയിട്ടുണ്ട്. പഠനം കഴിഞ്ഞ് തിരുവിതാംകൂറിൽ തിരിച്ചെത്തിയ പൽപു ജോലിക്കായി അപേക്ഷകൾ അയച്ചു. ജ്യേഷ്ഠന്റെ അനുഭവം തന്നെയായിരുന്നു. ഗത്യന്തരമില്ലാതെ വീണ്ടും മദ്രാസിലെത്തിയപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വാക്സിൻ ഡിപ്പോ സൂപ്രണ്ടായി ഉദ്യോഗം ലഭിച്ചു. മരം കൂച്ചുന്ന തണുത്ത രാത്രികളിൽ കടത്തിണ്ണങ്ങളിൽ കിടന്നുറങ്ങുന്ന അഗതികൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശമ്പളത്തിൽ നിന്ന് അത്യാവശ്യം പണം മാത്രമെടുത്ത് ബാക്കിക്ക് കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങി അവരെ പുതപ്പിച്ചു. മദ്രാസിൽ നിന്ന് വാക്സിൻ ഡിപ്പോ മൈസൂരിലേക്ക് മാറ്റിയപ്പോൾ പൽപുവും നിയമിതനായി. മൈസൂർ സർവീസിൽ പ്രഗത്ഭനായി മാറിയ ഡോക്ടർ പൽപു ദിവാൻ ശേഷാദ്രി അയ്യരുടെ അടുത്ത സുഹൃത്തായി. ഇക്കാലത്താണ് മൈസൂരിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. പല മുതിർന്ന ഡോക്ടർമാരും പ്ലേഗ് ക്യാമ്പുകളിൽ സൂപ്രണ്ടായി ചുമതല ഏൽക്കാൻ മടിച്ചപ്പോൾ ഡോക്ടർ പൽപു ആ ദൗത്യം ഏറ്റെടുത്ത് മൈസൂർ രാജാവ് ഉൾപ്പെടെ ഉന്നതരുടെ പ്രശംസ നേടി. മൈസൂർ ഗവൺമെന്റിന്റെ ചെലവിൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് DPH കേംബ്രിഡ്ജ്, FRPF ലണ്ടൻ ബിരുദങ്ങൾ നേടി തിരികെ മൈസൂർ സർവീസിലെത്തി. മൈസൂർ ജയിലിൽ സൂപ്രണ്ടായിരിക്കെ 2 വർഷം ബറോഡ ഗവൺമെന്റിന്റെ സാനിറ്ററി അഡ്വൈസറായി വിശിഷ്ട സേവനം നടത്തി. തിരികെ മൈസൂർ സർവീസിലെത്തി. 1920 വിരമിച്ചു. ആഹാരം നൽകി തന്നെ പഠിപ്പിച്ച ഫെർണാണ്ടസിന് ഉദ്യോഗം കിട്ടിയപ്പോൾ മുതൽ മാസം തോറും 10 രൂപ അയച്ചു കൊടുക്കുമായിരുന്നു പൽപു. ഫെർണാണ്ടസിന്റെ മരണം വരെ ഇത് തുടർന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയെ തുടർന്ന് തിരുവിതാംകൂറിലെങ്ങും ശ്രീനാരായണ ഗുരു അംഗീകാരവും ആദരവും നേടിയ കാലം. പൽപു അരുവിപ്പുറത്തെത്തി ഗുരുവുമായി ആശയവിനിമയം നടത്തി. ഗുരു ഉണർത്തിയ നവോത്ഥാനത്തിന്റെ ശക്തമായ കാറ്റിൽ തിരുവിതാംകൂറിന് പുറമെ കൊച്ചിയും മലബാറുമൊക്കെ ഇളക്കിത്തരിച്ചു. വൈക്കം വേലായുധ നടയിൽ പൂജയും കവിതയെഴുത്തുമായി കഴിഞ്ഞിരുന്ന കായിക്കരയിലെ കുമാരുവിനെ ഗുരു ഉന്നത വിദ്യാഭ്യാസത്തിനായി ഡോക്ടർ പൽപുവിനെ ഏൽപ്പിച്ചു. മഹാനിയോഗം പോലെ ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവും കുമാരനാശാനും ഒന്നിച്ചു. SNDP യോഗം പിറവെടുത്തു. ശ്രീനാരായണ ഗുരു പ്രസിഡന്റും ഡോക്ടർ പൽപു വൈസ് പ്രസിഡന്റും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായി. 1903 പ്രവർത്തനം ആരംഭിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം താമസിയാതെ ഈഴവ സമുദായത്തിന്റെ ശക്തിയും ചൈതന്യവുമായി. ഉദ്യോഗ നിയമന വിദ്യാലയ പ്രവേശന കാര്യങ്ങളിൽ യോഗത്തിന്റെ നിലപാടുകൾ അംഗീകരിക്കാൻ ഭരണാധികാരികൾ നിർബന്ധിതരായി. യോഗത്തിന്റെ 2-ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലത്ത് നടന്ന കാർഷിക വ്യാവസായിക പ്രദർശനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതായിരുന്നു. ഇതിന്റെ എല്ലാം സംഘാടകൻ ഡോക്ടർ പൽപു ആയിരുന്നു. യോഗത്തിന്റെ മുഖ്യപത്രമായ വിവേകോദയം പൽപുവിന്റെ മകളുടെ ഉടമസ്ഥയിലുള്ള ആനന്ദ പ്രസ്തിലാണ് അച്ചടിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ഇതിനെല്ലാം ചെലവ് വഹിച്ചത് ഡോക്ടർ പൽപു തന്നെ. കേരളത്തിലെ അവകാശ സമരങ്ങളുടെ ബാല്യപാഠങ്ങൾ തുടങ്ങുന്നത് ഡോക്ടർ പൽപുവിൽ നിന്നും SNDP യോഗത്തിൽ നിന്നുമാണ്. 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിലും 1896 സെപ്റ്റംബർ 3 നൽകിയ ഈഴവ മെമ്മോറിയലിലും ഡോക്ടർ പൽപു എന്ന പോരാളിയുടെ അവകാശ ബോധമുണ്ടായിരുന്നു.
തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗങ്ങളിലധികവും കൈയാളിയിരുന്നത് പരദേശി ബ്രാഹ്മണരായിരുന്നു. 2000 രൂപ ശമ്പളം പറ്റുന്ന പരദേശി ബ്രാഹ്മണർ ഉദ്യോഗങ്ങളിൽ വിരാജിക്കുമ്പോൾ 500 രൂപയ്ക്കുമേൽ ശമ്പളം പറ്റുന്ന ഒരു മലയാളി പോലും ഉണ്ടായിരുന്നില്ല. നായർ സമുദായത്തിലെ പുരോഗമനവാദികളായ ഒരു വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തു. ദിവാൻ പദവി പോലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇന്നാട്ടുകാർക്ക് നിയമനം സമ്മാനം കിട്ടണമെന്നാവശ്യപ്പെട്ട് മഹാരാജാവിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അവഗണന നിറഞ്ഞ മറുപടിയിൽ പ്രതിഷേധിച്ച് ശ്രീമൂലം തിരുനാളിന് ഹർജി നൽകാൻ പൽപ്പു തീരുമാനിച്ചു. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ രേഖയാണ് ഈഴവ മെമ്മോറിയൽ. മറുപടി പ്രതിഷേധാർഹമായിരുന്നു. തുടർന്ന് പൽപ്പു മദ്രാസ് ഗവർണർക്കും വൈസ്രോയി കേഴ്സൺ പ്രഭുവിനും നിവേദനങ്ങൾ നൽകി. ഫലമുണ്ടായില്ല. ഒടുവിൽ പ്രശ്നം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രഗത്ഭ പത്രാധിപരും ചിന്തകനും ഐത്യജാതിക്കാരോട് അനുകമ്പയുമുള്ള ആളും ഡോക്ടർ പൽപ്പുവിന്റെ ഉത്തമ സുഹൃത്തുമായിരുന്ന ബാരിസ്റ്റർ ജി പി പിള്ളയെ അതിനു നിയോഗിച്ചു. യാത്രാ ചെലവിന് മറ്റുമായി സ്വന്തം പോക്കറ്റിൽ നിന്നും 1200 രൂപ ഉൾപ്പെടെ 1500 രൂപ നൽകി. സ്വാമി വിവേകാനന്ദനിൽ നിന്ന് സിസ്റ്റർ നിവേദിതയ്ക്കുള്ള കത്തും പിള്ളയെ ഏൽപ്പിച്ചു. പാർലമെന്റ് അംഗമായ WS കെയ്നിനെയാണ് ആദ്യം കണ്ടത്. അദ്ദേഹത്തിന്റെ 2 ജാമാതാക്കളും പാർലമെന്റ് അംഗങ്ങളായിരുന്നു. ഇവരിൽ ഒരാളായ ഹെർബർട്ട് റോബർട്സ് ആണ് ഈഴവരുടെ അവശതകളെപ്പറ്റി ബ്രിട്ടീഷ് പാർലമെന്റിൽ 1897 July 9 ചോദ്യങ്ങൾ ചോദിച്ചത്. ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും പത്രങ്ങളിലെല്ലാം പ്രശ്നം വാർത്തയായി. തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ കണ്ണു തുറക്കാൻ നിർബന്ധിതരായി. ഐശ്വര്യപൂർണമായ കുടുംബജീവിതമായിരുന്നു ഡോക്ടറുടേത്. തിരുവനന്തപുരം മണക്കാട് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരുടെ സഹോദരി ഭഗവതിയെയാണ് വിവാഹം കഴിച്ചത്. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ അന്ത്യനാളുകൾ ദുഃഖപൂർണമായിരുന്നു. ഉറ്റവരുടെ നിര്യാണം, താൻ നട്ടുവളർത്തിയ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായ അവഗണന എല്ലാം അദ്ദേഹം അനുഭവിച്ചു. റിട്ടയർമെന്റിനു ശേഷം കാൽനൂറ്റാണ്ട് പ്രസ്ഥാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. 1950 January 25 88-ാം വയസ്സിൽ ഇഹലോഹവാസം വിടിഞ്ഞു. പുരുഷായുസ് മുഴുവൻ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മഹാനായ പോരാളിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കേരള കോമതി എഴുതിയ മുഖപ്രസംഗം അത്യന്തം ശ്രദ്ധേയമാണ്. CV കുഞ്ഞുരാമൻ, TK മാധവൻ, മുർക്കോത്ത് കുമാരൻ മുതലായവരുടെ സമുദായ സേവന തൽപരരെ ആദ്യകാലങ്ങളിൽ ഉത്തേജിപ്പിച്ചതും പോഷിപ്പിച്ചതും അദ്ദേഹമായിരുന്നു. എല്ലാ വിഭാഗത്തിന്റെയും വളർച്ചയാണ് നാടിന്റെ പുരോഗതിയെങ്കിലും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെക്കാളും വേലുത്തമ്പി ദളവയെക്കാളും എത്രയോ കാലം മുന്നിൽ നിൽക്കുന്നത് ഡോക്ടർ പൽപ്പുവായിരിക്കുമെന്നതിൽ സംശയം വേണ്ട. എന്നാൽ നമ്മുടെ കൊട്ടാരം സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു.